ക്ഷമ നഷ്ടപ്പെട്ട ലോകത്തിൽ ക്ഷമയുടെ പാഠം നമ്മെ പഠിപ്പിച്ച മഹാനായ ഒരു വ്യക്തിയെ ഇന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനായി കാൽവറിയിലേക്ക് നമുക്കൊന്ന് കടന്നിയല്ല. ബൈബിൾ പഠന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23 അധ്യായത്തിൻ്റെ 34 വാക്യത്തിൽ ഇവരോട് ക്ഷമിക്കണമേ എന്നൊരു വാക്ക് നമുക്ക് കാണാം. ഒരു പ്രാർത്ഥനയാണത്. ഒരിക്കൽ ഗ്ലാസ്ഗോയിലെ ഒരു ആശുപത്രിയിൽ കാലിൽ മുറിവ് പറ്റിയ ഒരു പട്ടാളക്കാരൻ കയറി ചെന്ന് ഡോക്ടറോട് തൻ്റെ മുറിവ് കെട്ടിക്കൊടുക്കുവാൻ ആവശ്യപ്പെട്ടു. മുറിവ് കെട്ടുന്നതിൻ്റെ ഇടയിൽ ഡോക്ടർ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളുടെ രക്തത്തിൽ കുറച്ച് തരാൻ കഴിയുമോ? കുരുതനായ പട്ടാളക്കാരൻ പറഞ്ഞു, എൻ്റെ രക്തം അങ്ങനെ ഊറ്റിക്കൊടുക്കാനുള്ളതല്ല. ഡോക്ടർ തൻ്റെ ചോദ്യത്തിൻ്റെ ശൈലി മാറ്റി, ദയവായി തങ്ങളുടെ നല്ല രക്തത്തിൻ്റെ ഒരു പങ്ക് അടുത്ത മുറിയിൽ കിടക്കുന്ന വ്യക്തിക്ക് കൊടുത്താൽ ആ മനുഷ്യൻ്റെ ജീവൻ രക്ഷപ്പെടും. പെട്ടെന്ന് ആ പട്ടാളക്കാരൻ തൻ്റെ കൈകൾ നീട്ടിയിട്ട് പറഞ്ഞു, എൻ്റെ രക്തം കൊണ്ട് ഒരു ജീവനെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ്. ആവശ്യമുള്ള രക്തം എടുത്തുകൊള്ളുക. ഈ പട്ടാളക്കാരൻ ഒരു നല്ല ശമരിയക്കാരൻ തന്നെ. വാക്കുകൾ കൊണ്ടല്ല, പ്രവൃത്തി കൊണ്ടാണ് അദ്ദേഹം സ്നേഹം തെളിയിച്ചത്. പണത്തിനു വേണ്ടി നടത്തുന്ന രക്തദാനം, പണസമ്പാദനത്തിനു വേണ്ടിയുള്ള ചികിത്സ, ഇവയെല്ലാം വെറും കച്ചവടമായിരിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ പ്രവൃത്തി ചെയ്ത് ആ മനുഷ്യൻ നല്ല മാതൃകയെ കാട്ടിത്തന്നു. അധർമ്മം പെരുകുന്നിടത്ത് സ്നേഹം തണുത്തുറഞ്ഞു പോകുന്നു. സ്നേഹമുള്ളിടത്തെ ക്ഷമയുണ്ടാകുന്നുള്ളൂ. ഇന്നത്തെ ലോകത്തിൽ സ്നേഹമെന്നുള്ളത് നഷ്ടപ്പെട്ടു, ക്ഷമ എന്നുള്ളത് നഷ്ടപ്പെട്ടു എന്ന് ഭാരപ്പെടുന്നവർക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ 2 പത്രവാർത്തകൾ മറിച്ച് ചിന്തിക്കുവാനും സന്തോഷിപ്പാനും അവസരം തന്നു. സ്വന്തം മകനെ ദാരുണമായ വിധത്തിൽ കുത്തിക്കൊന്ന വ്യക്തിയുടെ വീട്ടിലെത്തി നമുക്ക് ക്ഷമിച്ചും സഹിച്ചും മുമ്പോട്ട് പോകാം എന്ന് ആ കൊലപാതകൻ്റെ ഭാര്യയോട് പറഞ്ഞ ആ മാതാവ് എത്രയോ നല്ല ക്ഷമയുടെ പാഠം നമ്മെ പഠിപ്പിച്ചു. രണ്ടാമതായി, സ്വന്തം മകൻ്റെ വേർപാടിൽ വേദനിക്കുന്ന അമ്മയ്ക്ക് ജഡം ദഹിപ്പിക്കുവാൻ സ്ഥലമില്ലാത്തതിനാൽ അമ്മയുടെ ഭാരം മനസ്സിലാക്കിയ അയൽവാസി സ്വന്തം പുരയിടത്തിൻ്റെ അതിർ വിട്ടുകൊടുത്തു. അമ്മയുടെ ആഗ്രഹം നിറവേറ്റി. ഈ സഹോദരൻ്റെയും ആ മാതാവിൻ്റെയും മുമ്പിൽ ഞങ്ങളും കൂപ്പുകൈകളോടെ നിൽക്കുന്നു. ഈ വായന ഭാഗത്ത് ദൈവനീതിയുടെ മുമ്പിൽ ശിക്ഷയ്ക്കർഹമായ തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കുവാൻ തൻ്റെ കഠിന വേദനയുടെ നടുവിലും യേശു പിതാവാം ദൈവത്തോട് യാചിക്കുന്നതാണ് നാം കാണുന്നത്. ശൗൽ ചോദിച്ചതുപോലെ, നീ ആരാകുന്നു കർത്താവെ, എന്തിനാണ് കാൽവറിയിലെ ഈ യാഗം സ്വീകരിച്ചതെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും, നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാൻ. എൻ്റെ രക്തം നൽകി നിങ്ങളെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാനാണ് ഞാൻ ഈ യാഗത്തിന് തയ്യാറായതെന്ന്. വേദനയിലും അവൻ പ്രാർത്ഥിച്ചു, ഇവരോട് ക്ഷമിക്കണമേ. ആരോടാണ് ക്ഷമിക്കേണ്ടുന്നത്? ഒന്നാമതായി, ഞാൻ അവനെ കാണിച്ചു തരാം, നിങ്ങൾ എന്ത് തരുമെന്ന് ചോദിച്ച യൂദായെ പോലെയുള്ള നിർദ്ദയം തന്നെ വഞ്ചിച്ചവർ. രണ്ടാമതായി, മരണയോഗ്യനെന്ന് ആർത്തു വിളിച്ച് മുഖത്ത് തുപ്പി മുഷ്ടി ചുരുട്ടി ഇടിച്ചവർ. മൂന്നാമതായി, കള്ളസാക്ഷ്യം കണ്ടെത്തി അവനെ കൊല ചെയ്യുവാൻ സ്ഥലത്തെ കയക്കാൻ ആഗ്രഹിച്ചവർ. അടുത്തതായി, ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചവർ, മരണശിക്ഷ വിധിച്ചവർ, മുൾക്കിരീടം തലയിൽ വെച്ചവർ, ആണിയടിച്ച് ക്രൂശിച്ചവർ, മേലെഴുത്തെഴുതി പരിഹാസികൾ പരിഹസിച്ച ആ കൂട്ടത്തിലെ ആളുകൾ, ചാട്ടവാറാൽ സുന്ദരനായ പ്രിയന്റെ ശരീരത്തെ അടിച്ച് ഉഴവുചാൽ പോലെ ആക്കിയവർ, ഇവരെല്ലാം അവരുടെ പാപങ്ങൾ ചെയ്യുമ്പോൾ യേശു പ്രാർത്ഥിച്ചത് ഇവരോട് ക്ഷമിക്കണമേ എന്നാണ്. ആ യാചനയുടെ ശബ്ദം കേട്ട് നാം ഓരോരുത്തരും ആ പ്രാർത്ഥന സ്വീകരിച്ചാൽ നാമും ഭാഗ്യവാന്മാരായിത്തീരും. സംഭവങ്ങൾ ഓർക്കുന്നത് നല്ലത് തന്നെ. ആഘോഷത്തിന് വേണ്ടിയാകാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാനാകട്ടെ ഈ ഓർമ്മ എന്ന് ലോക ജനതയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ ഇന്ന് നാം കാണുന്നത് എല്ലാം ഒരാഘോഷത്തിൻ്റെ ലെവലിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ള ദയനീയ അവസ്ഥയാണ്. ഈ പ്രാർത്ഥന നാം ഏറ്റെടുത്താൽ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും ആ ക്രൂശിലെ ഓർമ്മ എന്നും ഏത് നിമിഷവും നിലനിർത്തുവാനും സാധിക്കും. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പരസ്പരം സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും കഴിയാത്തവർക്ക് സ്വയം ജീവിതം നശിപ്പിച്ച യൂദ ഒരു പാഠമാകട്ടെ. മക്കളെ, ക്രിസ്തുവിൻ്റെ സ്നേഹം ഉള്ളിലുള്ളവരായി ദൈവം നിലനിർത്തുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി ഇത് തയ്യാറാക്കിയതും